നമുക്ക് ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്തു നിന്ന് ഒരാളെ ഇത് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വന്ദനം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണാം. ആ പേരിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഉർബാനോസിനും എനിക്ക് പ്രിയനായ സ്താക്കൂവിനും. നേരെ ഞാൻ അതിനകത്ത് ആ സ്താക്കു എന്നുള്ള വിഷയത്തിലേക്ക് എടുക്കുന്നില്ല, ഉർബാനോസ്. ധാരാളം പേരുകൾ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. റോമാലേഖനം 16-ാം അധ്യായത്തിൽ ധാരാളം പേരുകളെ കൊടുത്തിട്ടുണ്ട്. ആ പേരുകള് ഓരോന്നും നമ്മൾ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ ഫേബയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇന്ന് എൻ്റെ വായനയിൽ എന്നെ സ്പർശിച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സ്പർശിച്ച ഒരു പദം, ഒരു വ്യക്തിയാണ് ഉർബാനോസ്. ഞാൻ ഈ ഉർബാനോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എനിക്ക് ഒത്തിരി പ്രചോദനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്ദി കരേറ്റുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് പൗലൂസ്. നിങ്ങൾ നോക്കിയാൽ റോമാലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്, ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു, ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൗലൂസിൻ്റെ വലിയൊരു സ്വഭാവമാണ് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുക എന്നുള്ളത്. ഇവിടെ താൻ എന്ത് ചെയ്യാന്നറിയാന്നറിയോ, ഉർബാനോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് പറയുകയാണെന്നറിയാവോ, വന്ദനം എന്ത് ചെയ്യുക, ചൊല്ലുക. വന്ദനം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു നന്ദി അറിയിക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ഉർബാനോസിനെ ഈ പൗലോസ് നന്ദി കരയേറ്റുന്നത്? അതിനകത്ത് ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് നോക്കാം ഉർബാനോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നോക്കിയേ, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഉർബാനോസ് എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥമാണ് ആദരവ് അല്ലെങ്കിൽ ബഹുമാനം എന്നായ പദത്തിൻ്റെ അർത്ഥം. ആദരവ് അല്ലെങ്കിൽ ബഹുമാനം, റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഹോണർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഈ പദം. ഈ പേര് ഒരു റോമൻ പേരായത്, അതുകൊണ്ടാണ് നമുക്ക് ഈ പേര് നമ്മുടെ മലയാളത്തിൽ അത്ര കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെ ബഹുമാനത്തോടുകൂടിയുള്ള പേരായിട്ട് ഉർബാനോസിൻ്റെ മരണശേഷം റോമിലെ പല പോപ്പുമാരും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ ഈ സഭാചരിത്രം പഠിക്കുമ്പോൾ ക്രൂസേഡുകാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ക്രൂസേഡേഴ്സ്. ആ ക്രൂസേഡേഴ്സിൻ്റെ ലീഡർമാരുണ്ട്. ആ ലീഡർമാർക്ക് അവർ കൊടുത്ത പേരാണ് ഉർബാനോസ് 1, ഉർബാനോസ് 2, ഉർബാനോസ് 3 എന്ന് പറയും. ചാൾസ് 1, ചാൾസ് 2 എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനപ്പേരായിട്ട് ഉർബാനോസ് എന്നുള്ള പദം എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയതായിട്ട് എനിക്ക് ചരിത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മൾ കണ്ടതുപോലെ ഇതൊരു റോമൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു റോമൻ പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു റോമൻ സിറ്റിസണായിട്ട് ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ഉർബാനോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആരോ ചെന്ന് സുവിശേഷം പറഞ്ഞ് അദ്ദേഹം റോമൻ ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, അല്ലെങ്കിൽ റോമൻ രാജ്യത്തിൽ വളർത്തുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു ഉർബാനോസ്. മറ്റൊരു കാര്യം ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേര് സാധാരണ റോമിലുള്ള അടിമകളോട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു പേരായിട്ടാണ് അനേക സഭ അനേക വേദപുസ്തക പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടിമകൾ അല്ലെങ്കിൽ വളരെ ബാക്ക്വേഡ് ആയിരിക്കുന്ന, താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരായിട്ടൊക്കെയാണ് നമുക്ക് ഉർബാനോസിനെ കുറിച്ച് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്ക് രണ്ടാമത് മറ്റൊരു കാര്യം ഉർബാനോസിനെ നമ്മൾ കണ്ടു. അന്നേരം ഉർബാനോസ് എന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു എന്താണ്, ആദരവ് അല്ലെങ്കിൽ ബഹുമാനം. നമുക്ക് നോക്ക് ഈ ഉർബാനോസിൻ്റെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത് അപ്പോസ്തലൻ പൗലോസ് ഉർബാനോസിനെ കുറിച്ച് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിയേ, ക്രിസ്തുവിൽ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ, ക്രിസ്തുവിൽ എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൽ, ഈ ക്രിസ്തുവിൽ എന്നുള്ള പദം നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ ധാരാളം പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തുവിൽ 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 എന്ന്. 1-ാം അധ്യായം ആരെങ്കിലും ഒന്ന് വായിച്ചേ, എഫ് എസ് ലേഖനം 1:4 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഓ എഫ് എസ് ലേഖനം 1:4 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു. എഫ് എസ് ലേഖനം 1:4 വാക്യം. ആ അവനിൽ തിരഞ്ഞെടുത്തു. ആരിലായി അവനിൽ എന്ന് പറഞ്ഞത്? ക്രിസ്തുവിൽ. ഇനി 7 നോക്കിയേ, അവനിൽ നമുക്ക്. ഇനി 9 വാക്യം, അവനിൽ നമുക്ക്. എഫ് എസ് ലേഖനം പഠിക്കുമ്പോൾ പല പ്രാവശ്യം കാണാൻ സാധിക്കുന്ന ഒരു പദമാണ് അവനിൽ, ക്രിസ്തുവിൽ. അന്നേരം ഈ ഉർബാനോസിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവിൽ എൻ്റെ കൂട്ടവേലക്കാരൻ. അന്നേരം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഉർബാനോസ് ശരിക്കും പറഞ്ഞാൽ ആരായിരുന്നറിയാവോ? ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ. അന്നേരം അദ്ദേഹം ഒരു അടിമയായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ആരായിരുന്നു? ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഈ അവനിൽ എന്നുള്ള ഈ പദം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ, തിയോളജി പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ഒരു പൊസിഷനിലായിട്ട് കൊടുക്കുന്ന ഒരു 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 പേരാണ്, അല്ലെങ്കിൽ ഒരു പദവിയാണ്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസാണ് എന്ത്? അവനിൽ എന്നുള്ള ഒരു പ്രത്യേകത നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 4:16 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. അന്നേരം മുമ്പേ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ജനിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരം ഇത്രയേ ഉള്ളൂ. 1, വളരെ ആദരിക്കപ്പെട്ടവനാണ്. 2, ഈ ഉർബാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അവനൊരു വീണ്ടും ജനിച്ചവനായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. 3, നമുക്ക് ഉർബാനോസിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത് എന്താണെന്നറിയാവോ? അതിൻ്റെ 9 വാക്യത്തിൽ പറയുകയാണ്, 8 വാക്യത്തിൻ്റെ ഒടുവിലായിട്ട് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ. ആ പദം കണ്ടോ? ഞങ്ങൾ. പൗലോസ് ആ പദം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ എന്നൊരു പദം, ഔവേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പൗലോസ് ഉർബാനോസിനെ മാറ്റി നിർത്തുന്നില്ല, പക്ഷെ ഉർബാനോസിനെ കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തന്നോട് ചേർത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് പറയുകയാണ്. ഇതെന്തിനെ കാണിക്കുന്നറിയാമോ? ആത്മസ്നാനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുവാൻ സാധിക്കുകയാണ്. പൗലോസ് പറയുകയാണ് എന്താണെന്നറിയാമോ? 1 Cor 12:13 വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആ വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും എന്താണ്? ഏക ശരീരം. അവിടെ ഒരു പദം നിങ്ങൾ കണ്ടോ? ആ പദമാണ് ഏറ്റവും പ്രധാനം. ഇത് കണ്ടോ? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ. ദാസന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? അടിമകൾ. ഈ ഉർബാനോസ് ആരാ? ഒരടിമയാ. അന്നേരം പറയുകയാണ് ദൈവം ഇവിടെ വേദന വചനം എഴുതുമ്പോൾ പറയുകയാണ്, ഇവിടെ യഹൂദൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതി, യവൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴ്ന്നവൻ, ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അടിമയായിരിക്കുന്നവൻ. എന്നിട്ട് പറയുകയാണ്, നാം എല്ലാവരും എന്താ? ഏക ശരീരമാകുമാറ് ആത്മാവിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ എന്ത് ചെയ്തിരിക്കുന്നു? പാനം ചെയ്തിരിക്കുന്നു. അന്നേരം 3, ഉർബാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു അവൻ ആത്മസ്നാനം പ്രാപിച്ചവനാണ്. ഇന്ന് പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ് ആത്മസ്നാനം. ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു വിശ്വാസി പറയുകയാണ്, സാറെ രക്ഷിക്കപ്പെട്ട് ഇനി ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു. ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. രക്ഷിക്കപ്പെടുന്ന അതേ സമയം തന്നെ നമ്മൾ ആത്മാവിനാൽ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ആ ആത്മാവിനാൽ സ്നാനപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ എന്തായിത്തീരുന്നു? അവയവങ്ങളായി മാറുന്നത്. ആത്മസ്നാനം എന്താണെന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ പറയേണ്ടത്, ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ല, ഇൻവിസിബിൾ ആയിട്ട് കാണാൻ മേലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ഒരു ദൈവപൈതലിനെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് യോജിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആത്മസ്നാനം. അന്നേരം പൗലോസ് പറയുകയാണ്, യഹൂദനായ എന്നെ പോലെ തന്നെ ഈ ഉർബാനോസും എന്തായിത്തീർന്നു? അവൻ ആത്മസ്നാനം പ്രാപിച്ചവരാണ്. എന്നിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് ആത്മസ്നാനത്തിൻ്റെ അടയാളമാണ് അന്യഭാഷ. ആത്മസ്നാനത്തിൻ്റെ അടയാളം അന്യഭാഷയായിട്ട് വേദപുസ്തകത്തിൽ എങ്കും തന്നെ എഴുതിയിട്ടില്ല. കാരണം ഉർബാനോസ് ആത്മസ്ഥാനം പ്രാപിച്ചിട്ട് അന്യഭാഷ പറഞ്ഞതായിട്ട് എങ്ങും തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ക്രിസ്തുവിലാക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രക്രിയയാണല്ലോ എന്താ ആത്മസ്ഥാനം. നമ്മൾ ഉർബാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത് പഠിക്കേണ്ടത്, ഒന്ന്, അവൻ ദൈവത്താൽ ആദരിക്കപ്പെട്ടവനാണ്. രണ്ട്, അവൻ വീണ്ടും ജനിച്ചവനാണ്. മൂന്ന്, അവൻ ആത്മസ്നാനത്തിന് ഉടമയായിരുന്നു. ഇനി നമുക്ക് നാലാമത് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയാവോ? എന്താ നാലാമത്തെ പ്രത്യേകത? നാലാമത്തെ പ്രത്യേകത ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ കൂട്ട് വേലക്കാരൻ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പദം മനസ്സിലാക്കിയപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനിടയായിത്തീർന്നു. കൂട്ടുവേലക്കാരൻ, കൂട്ടുവേലക്കാരൻ എന്നുള്ളതിന് പൗലൂസ് ധാരാളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? സഹപ്രവർത്തകൻ, ഒരു ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന കോ വർക്കർ എന്നാണ് പറയുന്നത്. വേറൊരു പറയുന്നത് കോ ഹെൽപ്പർ, സഹായി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് പൗലൂസിൻ്റെ കൂടെ യാത്ര ചെയ്ത് പൗലൂസിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ ഉർബാനോസ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളൊരു കാര്യം ഇതിനകത്ത് പൗലൂസിനെ കുറിച്ച് പഠിക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ നോക്കിയേ, പൗലൂസിനെ കുറിച്ച് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗലൂസ് ആരെയും കുറച്ച് കണ്ടില്ല. ഒരടിമയായാലും ശരി, അവൻ യജമാനായാലും ശരി, പൗലൂസ് എന്ത് ചെയ്യുക? എല്ലാവരെയും പൗലൂസ് എന്ത് ചെയ്തു? നല്ല ഉയർന്ന രീതിയിൽ കണ്ടു. രണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നറിയാവോ, പൗലൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ വ്യക്തികളെ വളരെ മാനിച്ചവനാണ്. അനേക വ്യക്തികളെ നിങ്ങൾ നോക്കിയേ, തിമോത്തിയോസ്, ബർണബാസ്, അങ്ങനെ ഓരോരുത്തരെയും വളരെ ബഹുമാനിക്കുകയും വ്യക്തിത്വത്തിന് വളരെ വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? പൗലൂസ് എന്ന് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, പൗലൂസിൻ്റെ മറ്റൊരു പ്രത്യേകത മൂന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നു, ഓരോരുത്തരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ആ കഴിവുകൾ അനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? പൗലൂസ്. അതാണ് തിമോത്തിയോസിൻ്റെ പൗലൂസ് സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി, ഡോക്ടർ ലൂക്കോസിൻ്റെ സ്വഭാവം മനസ്സിലാക്കി, മർക്കോസിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായ താലന്റുകൾ എന്ത് ചെയ്തു മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യുന്നു, ആ ശുശ്രൂഷയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളും ഇതുപോലെ തന്നെ നമ്മുടെ സഭയിൽ ഓരോരുത്തരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ മേഖലയിൽ അവർക്ക് എന്ത് ചെയ്യണം, പ്രോത്സാഹനം കൊടുക്കണം. എന്നാൽ നമ്മൾ ഉർബാനോസിനെ കുറിച്ച് പഠിച്ചേ, ഉർബാനോസിൻ്റെ പ്രത്യേകത കണ്ടോ, പൗലൂസിന്റെ നേതൃത്വത്തിന് താൻ എന്ത് ചെയ്തു, കീഴ്പ്പെട്ടു. അതിനെ ചോദ്യം എന്ത് ചെയ്തില്ല, താനൊരു താനൊരു വിശ്വാസിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, പൗലൂസിനെ മനസ്സിലാക്കി താനൊരു ദൈവഭക്തനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിത്വത്തിനെതിരെ താൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ചോദ്യവും ആ നേതൃത്വത്തിന് കീഴ്പ്പെടുക. പിന്നെ ആരായിരുന്നു അവൻ? പൗലൂസിനെ സഹായിക്കുക, പിന്നെ പൗലൂസിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. ഇതാണ് നമുക്ക് ഉർബാനോസിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്ന കാര്യം. നേരെ ഉർബാനോസ് എന്താണ്? ഒന്ന്, അവൻ ദൈവത്താൽ ആദരിക്കപ്പെട്ടവൻ. രണ്ട്, അവൻ വീണ്ടും ജനിച്ചവൻ. മൂന്ന്, അവൻ ആത്മസ്നാനം പ്രാപിച്ചവൻ. നാല്, അവൻ പൗലൂസിൻ്റെ കൂടെ വേല ചെയ്തവൻ. പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണെന്നറിയാം, കൂടെ നിന്ന് വേല ചെയ്യുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ പാരെ എന്ത് ചെയ്യുന്നത് അല്ലേ? അതല്ലേ നമ്മൾ ഇവിടെ എല്ലായിടത്തും കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു, ഒരാളെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചതാ, അവസാനം വേറെ ആരുമല്ല, ജെസ്സിക്കും സാമിനൊക്കെ ഞങ്ങൾ പോയി കണ്ടു. ഒരു പാസ്റ്റർ ജിഗിൽ എന്ന് പറഞ്ഞ ഒരാൾ, ചെന്നൈയിലെ വലിയൊരു ഏജിയിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ, അതായത് ഭാര്യയുടെ ആങ്ങളാണ് അദ്ദേഹം. അവിടുത്തെ ഒരു ടെലിവിഷൻ, തമിഴിലെ ഒരു ടെലിവിഷനിലെ ന്യൂസ് റീഡ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്. മിനിസ്ട്രി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ എടുത്ത് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, പാട്ട് പാടാൻ അവസരം ആദ്യം കൊടുത്തു, അതിനുശേഷം പ്രസംഗിക്കാൻ പതുക്കെ അവസരം കൊടുത്തു. അങ്ങനെയെല്ലാം കൊടുത്തു കൊടുത്ത വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ആ സഭയിലെ ഒരു 75% ആൾക്കാരുമായിട്ട് വേറെ സഭ എന്ത് ചെയ്തു, പോയി തുടങ്ങി സ്വന്തം. അതായത് എന്നിട്ട് ആ വ്യക്തിക്ക് കൂട്ടുനിന്ന് ആരാന്നറിയാവോ, തൻ്റെ അമ്മായിയപ്പനും അമ്മായിയും. അതായത് ഈ സഹോദരൻ്റെ അപ്പനും അമ്മയും, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അപ്പനും അമ്മയും. എന്നാലോചിച്ച് പോയി, അവസാനം ഇദ്ദേഹം ഒറ്റയായി കരഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു. ഇന്ന് എന്നോട് വളരെ ആത്മാർത്ഥമായ സ്നേഹമുള്ളവരാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പോയി. അദ്ദേഹം വലിയൊരു ചർച്ചിൻ്റെ ഉടമസ്ഥനായിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്ന് ആത്മീയ കോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉർബാനോസ് അതൊന്നും ചെയ്തില്ല. ഉർബാനോസ് എന്ത് ചെയ്തു, പൗലൂസിൻ്റെ എന്ത് ചെയ്തു, അവൻ കീഴ്പ്പെട്ടിരിക്കുന്നു. അഞ്ചാമതായിട്ട് നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നു ഉർബാനോസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നൊരു കാര്യം. നിങ്ങൾ നോക്കിയേ, ബൈബിളിൽ പേര് വരത്തക്കവണ്ണമുള്ള ശുശ്രൂഷയുടെ ഉടമയായിരുന്നു ആര്? ഉർബാനോസ്. എന്താണ് ബൈബിളിൽ അവൻ്റെ പേരെന്ത് ചെയ്തു വന്നു? നമ്മൾ നോക്കിയേ, ഇന്നും അമ്മഞ്ചേരിയിൽ കൂടുന്ന ആരാധനയുള്ള ആൾക്കാരും ഉർബാനോസിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്മരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താ? അന്ന് ഉർബാനോസ് എന്ത് ചെയ്തു? അവൻ കർത്താവിനെ മാനിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ആറാമതായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു പാഠം, ഉർബാനോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, അവൻ കർത്താവിനെ മാനിച്ചു, കർത്താവ് അവനെ എന്ത് ചെയ്തു? മാനിച്ചു. നമ്മൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാനും എന്ത് ചെയ്യും? മാനിക്കും. അതുകൊണ്ട് ഇന്ന് പകല് ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന ഇതേ ഉള്ളൂ, നമ്മളും ഉർബാനോസിനെ പോലെ ആയിത്തീരുക. എന്താ ഉർബാനോസിൻ്റെ പേരിൻ്റെ അർത്ഥം? ആദരിക്കുന്നവൻ. നിങ്ങൾ നോക്കിയ ഏഴാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൊരു കാര്യം നോക്കിയ, ദൈവം അവനെ ഒത്തിരി ആദരിച്ചു, അവനെ ബഹുമാനിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മളും ഉർബാനോസിനെ വായിച്ച് ധ്യാനിക്കാൻ ഒരു മുഖാന്തരമായി തീർന്നു. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ ആൾ, കുറച്ച് സഭ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി ആത്മീയരായി തീർന്നുകൊണ്ട് ലോക ചിന്തകളെയൊക്കെ മാറ്റി ഭൗതിക വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ആത്മീയ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ കർത്താവ് നമ്മളെ മാനിക്കും. ഉർബാനോസ് ദൈവത്തെ മാനിച്ചു, അവൻ വീണ്ടും ജനിച്ചവനായിരുന്നു, അവൻ ആത്മസ്നാനം പ്രാപിച്ചവനായിരുന്നു, അവൻ കൂട്ടുവേലക്കാരനായിരുന്നു, അവൻ എന്ത് ചെയ്തു? അവൻ കർത്താവിന് വലിയ പ്രാധാന്യം കൊടുത്തു. ദൈവം അവനെ മാനിച്ചതുപോലെ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മാനിക്കും. അതുകൊണ്ട് ഇന്ന് പകലും നമ്മൾ ഒരു കാര്യം ചോദിക്കാൻ അവസാനിപ്പിക്കണം. കർത്താവേ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അങ്ങേക്കാണോ അതോ മറ്റു പലതിനാണോ കൊടുക്കുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാധാന്യം നോക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നൊരു കാര്യമാണ്, എൻ്റെ ഭാവി എങ്ങനെയായി തീരും? അയ്യോ, എനിക്കിനിയും മരുന്ന് മേടിക്കാൻ ആര് പൈസ തരും? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുമ്പോട്ടുള്ള ഇൻഷുറൻസിന് ആര് കവർ ചെയ്യും? ഇതൊക്കെയാണ് പലപ്പോഴും മാനുഷികമായി നമ്മളെ അലട്ടുന്ന ചിന്തകൾ. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുത്തു നോക്കിയേ, കർത്താവിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് നമ്മളെ എല്ലാം എന്ത് ചെയ്യും? സ്തോത്രം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്രത്തോളം നമ്മളെ നടത്തിയത് ആരാണ്? നമ്മുടെ കർത്താവാണ്. ഇനിയും നടത്താൻ കർത്താവ് ആരാണ്? മതിയായ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മാനിക്കുക. നമ്മൾ നോക്കിയേ, എലീശ, ഏലിയാവ്, അബ്രഹാം തുടങ്ങി എത്രയോ മഹാന്മാരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവരൊക്കെ ആരെ മാനിച്ചു? ആരെ മാനിച്ചു? കർത്താവിനെ മാനിച്ചു. അതുകൊണ്ട് കർത്താവ് അവരെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവിടെ ഒരു പദം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, സല്യൂട്ട് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേറ്റിരുന്ന ഒരാളെ ബഹുമാനിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സല്യൂട്ട് ചെയ്യുക. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ അമേരിക്കയിലെ ഒരു വലിയൊരു സ്റ്റാർ ഹോട്ടൽ, എനിക്കറിയത്തില്ല 8-star hotel തോന്നുന്നു, അവിടെ എനിക്കൊരു ലഞ്ചിന് വേണ്ടി അമേരിക്കയിലെ വലിയൊരു കോടീശ്വരൻ എന്നെ വിളിച്ചു. ഭയങ്കര കോടീശ്വരനാണ്. എന്നെ കൊണ്ടുപോയ ആള് അദ്ദേഹം അമേരിക്കയിലെ ഫെഡറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം ഫെഡറൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സെൻട്രൽ ഗവൺമെൻറ്റിനേക്കാളും വലിയൊരു ഓഫീസാണ്. ആ കൊണ്ടുപോയ ആൾ എന്നോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പേടിയാണ്. ഞാൻ ഈ സായിപ്പ് എന്നെ കൊണ്ടുപോകുന്ന സായിപ്പിന് അദ്ദേഹത്തെ പേടിയാന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ പിന്നെ ഞാൻ അവിടെ പോയി. അന്നേരം എന്നെ കൊണ്ടുപോയ ആൾ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് അയാളെ കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ഞാൻ വെറും ഒരു ഷർട്ടും എൻ്റെ ഇപ്പം ഈ പോകുന്ന രീതി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാം. അങ്ങനെ വന്നപ്പം ഞങ്ങളിങ്ങനെ അവരുടെ റിസപ്ഷനിൽ ഇരിക്കുകയാണ്. പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹം വരുന്നുണ്ട്. കാറ് പോകുന്നു. ഞാൻ നോക്കുമ്പോൾ വലിയൊരു കാർ ആദ്യം പോകുന്നു. ആ കാറിൻ്റെ പുറകെ എന്ത് ചെയ്യുന്നു? ഒരു കാർ വന്നിറങ്ങി. ആ കാറിൻ്റെ പുറകെ ആ ഇറങ്ങിയ കാറിൽ ഒരു ചെറിയ ഒരു മെലിഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു ലാപ്ടോപ്പും ഫയലും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്നു. അതിനുശേഷം ആ കാറ് പോയി അതിൻ്റെ പുറകെ വേറൊരു കാർ എന്ത് ചെയ്യുന്നു? ആ കാറിലാണ് ആദ്യം വരുന്നത്. ഈ കോടീശ്വരൻ എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ മനുഷ്യൻ കടന്നു വരുന്നു, അദ്ദേഹം എന്നെ കണ്ടു, എൻ്റെയും ഓഫീസ് അവിടെ ഇരുത്തി. ഞങ്ങൾ അവിടെ പ്രത്യേകിച്ച് ഒരു റൂമുണ്ട്, ആ റൂമിലിരുത്തി എന്ത് ചെയ്യുക? അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുക. ആ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്നതുകൊണ്ട് ആ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യണം? ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്യണം? അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് തുടങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം എന്നോട് ചോദിക്കാൻ വന്നതാണ്. അന്നേരം ഈ എന്നെ കൊണ്ടുപോയ മനുഷ്യനിങ്ങനെ വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ എൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞങ്ങളെല്ലാം സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കൂളായിട്ട് അദ്ദേഹമായിട്ടെല്ലാം സംസാരിച്ചു. അദ്ദേഹം പോരാൻ നേരത്തെ എന്നോട് പറഞ്ഞു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ സല്യൂട്ട് യു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാലേ ഞാൻ അവിടെ നിന്ന് എന്താ പറയുന്നത് ഉരുകിപ്പോയി. ദൈവം ഇത്രയും വലിയൊരു മനുഷ്യൻ എന്നെ സല്യൂട്ട് ചെയ്യാൻ ഞാൻ ആരാ? ഇവിടെ എപ്പോഫ്രാസ് ഇവിടെ നമ്മുടെ അപ്പോ പൗലൂസിനെ കുറിച്ച് പറയുമ്പോൾ പൗലൂസ് പറയുക, കുർബാനോസേ നിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി നീ ചെയ്തത് ഓർക്കുമ്പോൾ ഞാൻ നിന്നെ എന്ത് ചെയ്യുക? സല്യൂട്ട് ചെയ്യുക. വലിയൊരു സല്യൂട്ട് നിനക്ക് വരുന്നുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഞാൻ ഭൂമി വെച്ച് നിനക്ക് എന്ത് ചെയ്യുക? സല്യൂട്ട് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ പ്രവൃത്തിയെ കണ്ടിട്ട് എഴുന്നേറ്റ് നമ്മളെ സല്യൂട്ട് ചെയ്യുമോ? സ്തേഫാനോസ് മരിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എന്താ നമ്മൾ വായിക്കുന്നത്? തൻ്റെ സിംഹാസനത്തിൽ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? എഴുന്നേറ്റ് നിന്ന് അവനെ എന്ത് ചെയ്തു? ബഹുമാനിച്ചു. നമ്മുടെയൊക്കെ പ്രാർത്ഥന, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ, മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയണം, ദേ ഇന്ന സ്ഥലത്തു നിന്ന് വന്ന സഹോദരൻ സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? സല്യൂട്ട് ചെയ്യണം. അങ്ങനെ കർത്താവിനെ മാനിച്ച്, കർത്താവിനെ ആദരിച്ച്, ആ കർത്താവിൻ്റെ നാമമഹത്വത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവനാമം.